ഒരു നിമിഷം നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ജീവിക്കും ദൈവത്തിൻ അരൂപിയെ നവ്യമായി ഞങ്ങളിൽ വസിക്കേണമേ. ഉരുക്കി ഞങ്ങളെ വാർത്തെടുക്കൂ, സ്നേഹം നിറച്ചു നീ ഉപയോഗിക്കൂ. ഉരുക്കി ഞങ്ങളെ വാർത്തെടുക്കൂ, സ്നേഹം നിറച്ചു നീ ഉപയോഗിക്കൂ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവനാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ഇടവോ മിഷൻ്റെ ഈ ദിവസത്തിൽ ദൈവവചനത്തിൽ നിന്ന് പറയുവാനായി എനിക്ക് അവസരം ഒരുക്കി തന്ന ജോജി അച്ഛനോടും ഇടവോ മിഷൻ അംഗങ്ങളോടും എന്നെ പ്രത്യേകം പ്രാർത്ഥനയിൽ ഓർത്ത എല്ലാവരോടുമുള്ള നന്ദി ആദ്യമേ സമർപ്പിച്ചുകൊള്ളുന്നു. 3-4 ആഴ്ച കഴിഞ്ഞിട്ട് നിങ്ങൾ അച്ഛൻ്റെ നല്ല ഒരു പ്രസംഗം കേൾക്കാൻ ഇവിടെ ഇരിക്കുവാണെന്ന് എനിക്കറിയാം. സോറിയുണ്ട്, ഇടവോ മിഷൻ്റെ ദിവസമായിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. ചിലപ്പോഴൊക്കെ വേറെ ഒരാളൊക്കെ പറയുന്നത് നല്ലതായിരിക്കുമെന്ന് ചിലപ്പോൾ തോന്നാറുണ്ട്. കാരണം എന്നാലേ നമുക്ക് അച്ഛന്മാരിൽ കൂടെ കിട്ടുന്ന നല്ല വചനങ്ങളും നല്ല പ്രസംഗങ്ങൾക്കും ഒക്കെ ഒരു അർത്ഥമുണ്ടെന്ന് അന്നേരമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നെ പോലെയുള്ളവരെ ഇവിടെ വന്ന് നിൽക്കുന്നവരണേ അതിനുള്ള ഒരു കഴിവൊന്നും ഇല്ലാത്ത ഒരാളാണ്. അതുകൊണ്ട് നിങ്ങൾ അച്ഛൻ്റെ പ്രസംഗത്തിനായി കാത്തിരിക്കുകയാണെന്ന് അറിയാം. എങ്കിലും എനിക്ക് അറിയാവുന്നതുപോലെ തിരുവചനത്തിൽ നിന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ നിന്നും അല്പം വ്യത്യാസപ്പെടുത്തിയാണ് തിരുവചനത്തിൽ നിന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 18-19 അധ്യായത്തിൽ ചില വ്യക്തികളെ പരിചയപ്പെടുത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 18-19 അധ്യായം മൊത്തം ഞാൻ വായിക്കത്തില്ല, പേടിക്കണ്ട. 18-18 അധ്യായത്തിൻ്റെ 18-ം വാക്യത്തിൽ നിന്നും ഈ ഭാഗങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. എല്ലാവരും ഒത്തിരി പ്രസംഗങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളവരും കേട്ടിട്ടുള്ളവരുമൊക്കെ ആണെന്ന് എനിക്കറിയാം. എങ്കിലും എനിക്കറിയാവുന്നതുപോലെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 18-18 അധ്യായം 18-ാമത്തെ വാക്യത്തിൽ ഒരു പ്രമാണി യേശുവിനോട്, നല്ല ഗുരു, ഞാൻ നിത്യജീവനെ അവകാശമാക്കേണ്ടതിന് എന്തു ചെയ്യണം എന്ന് ചോദിച്ചു. നല്ല ഗുരു, നിത്യജീവനെ, ഞാൻ നിത്യജീവനെ അവകാശമാക്കേണ്ടതിന് എന്തു ചെയ്യണം എന്ന് ചോദിച്ചു. ഏകദേശം ഇതേ ചോദ്യം തന്നെ 2-3 സ്ഥലത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന്, ലൂക്കോസ് ഇന്ന് സുവിശേഷത്തിൽ വായിച്ചതിൻ്റെ തൊട്ട് മേളിലായിട്ടുള്ള ഭാഗമാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ 25 മുതലുള്ള വാക്യങ്ങളും മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ 17 മുതലുള്ള വാക്യങ്ങളും വാക്യത്തിലും ഈ സെയിം ചോദ്യം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഒരു പ്രമാണി എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ മനസ്സിൽ തോന്നുന്നത് ഒരു ധനികനായ വ്യക്തി യേശുവിൻ്റെ അടുക്കൽ വന്ന് ചോദിക്കുകയാണ്, നിത്യജീവൻ അവകാശമാക്കുവാൻ ഞാൻ എന്തു ചെയ്യണം? നിത്യജീവൻ എന്ന് നമ്മൾ ഒത്തിരിയും കേട്ടിട്ടുള്ള ഒരു ഭാഗമാണ് നിത്യജീവൻ, നിത്യജീവൻ എന്ന്. ഞാൻ നേരത്തെയൊക്കെ വിചാരിച്ചിരുന്നത് നിത്യജീവൻ എന്നൊക്കെ പറഞ്ഞാൽ മരിച്ചു കഴിഞ്ഞ് അങ്ങ് മേളിച്ചെല്ലുമ്പം കാണുന്ന ഒരു സാധനമാണെന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പിന്നെ കുറേയൊക്കെ വായിച്ച് വന്നപ്പോഴാണ് അതിനെപ്പറ്റിയുള്ള ചെറിയതായിട്ടുള്ള ഒരു അറിവ് ദൈവം എനിക്ക് തന്നത്. നിത്യജീവൻ എന്ന് പറഞ്ഞാൽ യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ 3-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നതാണ് നിത്യജീവൻ. ഏക സത്യമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നതാണ് നിത്യജീവൻ. ഇവിടെ ലൂക്കോസിൻ്റെ സുവിശേഷം 18 അധ്യായത്തിൽ ഈ ധനികനായ വ്യക്തി യേശുവിനോട് ചോദിക്കുമ്പോൾ യേശു, അതായത് ഞാൻ വിശദമായിട്ട് പറയുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾ അഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുതെന്നത് ദൈവം ആ യേശു അവനോട് പറയുമ്പോൾ ഈ ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ 10 കൽപ്പനകൾ എല്ലാം നിനക്കറിയാമല്ലോ എന്ന് യേശു അവനോട് പറയുകയാണ്. ചെറുപ്പം മുതലേ, അന്നേരം ഈ വ്യക്തി തിരിച്ച് യേശുവിനോട് പറയുന്നത്, ചെറുപ്പം മുതലേ ഞാൻ ഇതെല്ലാം പാലിച്ചു കൊണ്ട് ഇരിക്കുന്നവനാണെന്ന്. ഇത് കേട്ട് യേശു അവനോട് ഒരു മറുപടി പറയുന്നുണ്ട്, ഇനിയും നിനക്ക് ഒരു കുറവുണ്ട്, ഇനിയും നിനക്ക് ഒരു കുറവുണ്ട്. നമ്മൾ എന്തെല്ലാം ചെയ്താലും ഒരു കുറവുണ്ടെങ്കിൽ നിത്യജീവൻ നിത്യജീവനിൽ കടക്കത്തില്ല. ഇദ്ദേഹം ഒരു വിശുദ്ധനായ മനുഷ്യനാണ്, നല്ല പ്രമാണങ്ങളും നല്ലതുപോലെ പ്രമാണങ്ങൾ കാത്ത് പരിപാലിക്കുമെന്നുമുണ്ട്, എന്നിട്ടും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ സാധിക്കുന്നില്ല. യേശു പറഞ്ഞ്, നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാകും, അത് കഴിഞ്ഞ് എന്നെ അനുഗമിക്കുക. വിൽക്കൽ വാങ്ങലിനെക്കാട്ടിലും ഒക്കെ പ്രധാനമായ ഒരു കാര്യം അവിടെയുണ്ട്, അത് എന്താണെന്ന് നമുക്ക് നോക്കാം. നിത്യജീവൻ അവകാശമാക്കുവാൻ ഞാൻ എന്തു ചെയ്യണമെന്നാണ് അവനവിടെ ചോദിക്കുന്നത്. നിത്യജീവനെ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണമെന്നാണ് യേശുവിനോട് അവൻ ചോദിക്കുന്നത്. നിത്യജീവൻ അവകാശമാക്കുവാൻ നമ്മൾ എന്ത് ചെയ്താലും പറ്റുകയില്ല. നിത്യജീവൻ ദൈവത്തിൻ്റെ സൗജന്യ ദാനമാണ്, ദ ഫ്രീ ഗിഫ്റ്റ് ഓഫ് ഗാഡ്. നിത്യജീവൻ നമ്മിലേക്ക് നൽകുന്നത് ദൈവമാണ്, നമ്മുടെ പ്രവൃത്തികൾ കൊണ്ടല്ല. നമ്മൾ ഒന്നും ചെയ്യാതെ ദൈവത്തിൽ വിശ്വസിക്കുകയും ദൈവത്തിൻ്റെ അറിവ് നേടുകയും ചെയ്യുമ്പോൾ ദൈവവുമായി നമ്മൾ ലയിച്ചു ചേരുകയാണ്. ഇങ്ങനെയാണ് നിത്യജീവൻ കിട്ടുന്നത്. ഇവിടെ ആ ധനികനായ വ്യക്തി, അതിൻ്റെ താഴോട്ട് നമ്മൾ നോക്കുമ്പോൾ ഈ ധനികനായ വ്യക്തി ദുഃഖത്തോടുകൂടി പോകുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അന്നേരം യേശു അവിടെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്, അത് ഞാൻ വിശദീകരിക്കുന്നില്ല. ധനവാൻ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് ഒട്ടകം സൂചിക്കുഴികളിലൂടെ കടക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്, അതൊക്കെ നിങ്ങൾക്കറിയാവുന്നതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ധനികൻ സ്വർഗരാജ്യത്തിൽ കടക്കുന്നില്ല എന്ന് ആരും വിചാരിക്കേണ്ട, അവർക്കും പറ്റും എന്ന് അടുത്ത അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ ധനികൻ തിരിച്ചു പോയപ്പോൾ എല്ലാവരും അതിശയിച്ച് നിൽക്കുകയാണ്. ഇത് കേട്ടവർ, എന്നാൽ രക്ഷിക്കപ്പെടുവാൻ ആർക്ക് കഴിയും എന്ന് പറഞ്ഞു. രക്ഷിക്കപ്പെടുവാൻ ആർക്ക് കഴിയും? യേശു ഒരു ആശ്വാസ വാക്ക് അവിടെ നിന്ന ആൾക്കാർക്ക് കൊടുക്കുകയാണ്. മനുഷ്യരാൽ അസാധ്യമായത് ദൈവത്താൽ സാധ്യമാകുന്നു എന്ന് പറഞ്ഞ്, അതാണ് അതിൻ്റെ പ്രധാനമായിട്ടുള്ള വേട്. ഈ വിൽക്കൽ വാങ്ങലും അതും ഒന്നുമല്ല, അതിൻ്റെ പ്രധാനമായിട്ടുള്ള വാചകം അതാണ്, മനുഷ്യരാൽ അസാധ്യമായത് ദൈവത്താൽ സാധ്യമാകുന്നു എന്ന് പറഞ്ഞു. മനുഷ്യർക്ക് അസാധ്യമായത് എന്താണ്? നിത്യരക്ഷ അഥവാ നിത്യജീവൻ. മനുഷ്യന് സ്വയം രക്ഷിക്കാൻ സാധിക്കുകയില്ല. പ്രമാണങ്ങൾ പാലിക്കിയാലും നല്ല കാര്യങ്ങളൊക്കെ ചെയ്താലും എന്നും പള്ളിയിലൊക്കെ വരുമെന്ന് വിചാരിച്ചാലും നമുക്ക് നിത്യജീവനിൽ പ്രവേശിക്കാൻ സാധിക്കുകയില്ല എന്ന് പറയുകയാണ്. നിത്യജീവൻ ഏക സത്യമായ നിന്റെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. അങ്ങനെയുള്ള അറിവിലൂടെ ദൈവികത മാനുഷികതയിൽ ലയിച്ചു ചേരുകയാണ്. നമ്മുടെ കുർബാനയിൽ പലയിടത്തും പറയുന്നുണ്ട്, മാമോദീസായിലൂടെ നിത്യജീവൻ്റെ അടയാളത്താൽ മുദ്ര കുത്തപ്പെട്ടവർ എന്ന്. നിത്യജീവൻ്റെ ഉറവ നമുക്ക് തന്നിട്ടുണ്ട്. നിത്യജീവൻ്റെ ഉറവ അത് എന്താണ്? അത് മാമോദീസയാണ്. മാമോദീസായിലൂടെയാണ് നമുക്ക് നിത്യജീവൻ്റെ ഉറവ നമ്മളിലേക്ക് ഒഴുകി തുടങ്ങിയിരിക്കുന്നത്. അവിടെ കൂടിയിരുന്നവർ ക്രിസ്ത്യാനികൾ ആയിരുന്നോ? എന്നാൽ നമ്മളോ നമ്മുടെ സിറ്റുവേഷൻ അതല്ല. അവിടെ കൂടിയിരുന്നവരുടെ സിറ്റുവേഷനല്ല ഇപ്പോൾ നമ്മളുടേത്. നമ്മളുടെ സിറ്റുവേഷൻ ഒരു റോയൽ സിറ്റുവേഷനാണ്. പത്രോസ് എഴുതിയ ഒന്നാം ലേഖനം 2:9 വാക്യത്തിൽ പറയുന്നുണ്ട്, ഇന്ന് വായിച്ച ആ ഭാഗമാണത്, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിതവർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. ആരാണ് നമ്മളെന്നാണ് അവിടെ പറയുന്നത്. നമ്മൾ രാജകീയ പുരോഹിതവർഗമാണ്. ജ്ഞാനസ്നാനത്താൽ നിത്യജീവൻ്റെ മുദ്ര കുത്തപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ഇസ്രായേൽ ജനം അടിമത്തത്തിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ടത് എങ്ങനെയാണ്? ഒരു കുഞ്ഞാടിനെ കൊല്ലണം, ആ കുഞ്ഞാടിൻ്റെ രക്തം കട്ടിടപ്പടികളിൽ പുരട്ടുകയാൽ സംഹാരദൂതൻ അവിടെ പ്രവേശിക്കുകയില്ല എന്ന് പറയുന്നുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും കട്ടിടപ്പടികളിൽ കുഞ്ഞാടിൻ്റെ രക്തമല്ല, നിഷ്കളങ്കനായ യേശു എന്ന കുഞ്ഞാടിൻ്റെ രക്തത്താൽ മുദ്ര കുത്തപ്പെട്ടവരായിരിക്കുകയാണ്. ഈ കട്ടിടപ്പടികളിൽ ഏത് സംഹാരദൂതന് കടക്കാൻ കഴിയും? ഇതായിരിക്കണം നമ്മുടെ വിശ്വാസം. നിത്യജീവൻ്റെ ഉറവ ആൾറെഡി നമ്മളിലേക്ക് ഒഴിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇതിൻ്റെ അറിവ് നമുക്ക് ഇല്ല. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങൾക്കും ആഴമായ അർത്ഥമുണ്ട്. നമ്മളത് മനസ്സിലാക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഉദാഹരണത്തിന് നമ്മുടെ കൂദാശകൾ എല്ലാവർക്കും അറിയാമല്ലോ. എന്താണ് കൂദാശ? കൂദാശ എന്ന് പറഞ്ഞാൽ എന്താണ്? അദൃശ്യമായ ദൈവകൃപയുടെ ദൃശ്യമായ അടയാളമാണ് കൂദാശ. അദൃശ്യമായ ദൈവകൃപയുടെ ദൃശ്യമായ അടയാളമാണ് കൂദാശ. ഓരോ കൂദാശകളിലും ദൈവത്തിൻ്റെ കൃപ നമ്മളിലേക്ക് ഒഴുകുകയാണ്. നമ്മുടെ കുർബാന എന്നും നടത്തുന്നതാണെങ്കിലും കുർബാനയിലുള്ള നമ്മുടെ സമീപനം എന്താണ്? എന്നും ചെയ്യുന്ന കാര്യങ്ങൾ മുറ പോലെ നടത്തുന്നു, വരുന്നു, പോകുന്നു. അതല്ലാതെ അതിൻ്റെ ആഴമായ അർത്ഥം നമ്മൾ മനസ്സിലാക്കാറുണ്ടോ? അതിലെ പ്രാർത്ഥനകൾ, വിശ്വാസ പ്രമാണം, സ്വർഗസ്ഥനായ എന്ന ഒരു പിതാവേ എന്നുള്ള പ്രാർത്ഥന പോലും നമ്മൾ മനസ്സിലാക്കിയാണോ ചൊല്ലുന്നതെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇതൊക്കെ മനസ്സിരുത്തി ഒന്ന് മനസ്സിലാക്കണം. നമ്മുടെ അടിസ്ഥാനമായ മാമോദീസായുടെ അർത്ഥം എന്താണ്? ഇങ്ങനെയുള്ളതെല്ലാം നമ്മുടെ പ്രായം ആകുന്നതനുസരിച്ച് അതിൻ്റെ ബോധ്യത്തിൽ വളരണം. അങ്ങനെ നിത്യജീവൻ്റെ വലിയ ഒഴുക്ക് നമ്മിലേക്ക് വർദ്ധിച്ച് വരും. നമ്മുടെ കയ്യിൽ വലിയ കാര്യങ്ങൾ, നമ്മൾ വലിയ കാര്യങ്ങളൊന്നും ചെയ്യണ്ട. നമ്മുടെ കയ്യിൽ എന്താണ് ഉള്ളതെന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്നു നോക്കുന്നത് നല്ലതാണ്. നമ്മുടെ കയ്യിൽ വലിയ നിധിയുണ്ട്. ആ നിധി നമ്മുടെ കയ്യിൽ വെച്ചിട്ട് നമ്മൾ ഒന്നുമില്ലാത്തവരെ പോലെ ദാരിദ്ര്യത്തിൽ ജീവിക്കുകയാണ്. നമ്മിലേക്ക് ദൈവം തന്നിരിക്കുന്നത് അക്ഷയമായ ഒരു ആത്മാവും അതിൽ ദൈവത്തിൻ്റെ അക്ഷയമായ നിധിയും നമുക്ക് നൽകിയിരിക്കുന്നു. എന്നിട്ട് ദൈവം പറഞ്ഞിരിക്കുകയാണ്, അന്വേഷിക്കുക എന്ന്. എവിടെയാണ് അന്വേഷിക്കേണ്ടത്? നമ്മൾ ഇങ്ങനെ അന്വേഷിച്ച് നടക്കുകയാണ്. അന്വേഷണത്തിൻ്റെ അവസാനത്തിൽ സെൻറ് അഗസ്റ്റീൻ പറയുന്നത്, ഞാൻ ദൈവത്തെ അന്വേഷിച്ച് ലോകം മുഴുവനും നടന്നു, പക്ഷേ അവസാനം എനിക്ക് മനസ്സിലായി ഞാൻ അന്വേഷിക്കുന്ന ദൈവം എൻ്റെ ഉള്ളിൽ തന്നെയാണെന്ന്. നാം അന്വേഷിക്കുന്ന ദൈവം നമ്മുടെ ഉള്ളിൽ തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി ഈ ധനികൻ നിത്യജീവൻ അവകാശമാക്കുവാൻ ഞാൻ എന്തു ചെയ്യണം എന്ന് പറഞ്ഞ് നിത്യജീവൻ്റെ ഉറവയായ യേശുവിൻ്റെ അടുത്താണ് പോകുന്നത്. ഇനിയും അടുത്ത പാരഗ്രാഫിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു കുരുടനെയാണ്. അവനൊരു ദരിദ്രനാണ്. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ അവൻ്റെ പേര് പറയുന്നത് ബർത്തിമായി എന്നാണ്. അത് നിന്ന് നമുക്ക് കാണാം. യേശുവിനെ വന്ന് കണ്ട ധനികന് സ്വർഗരാജ്യത്തിൽ കയറാൻ സാധിച്ചില്ല. ധനികനായിരുന്നു, കണ്ണുകൊണ്ട് യേശുവിനെ കാണാനും സാധിച്ചു. പക്ഷേ ഇവിടെ ജസ്റ്റ് ഓപ്പോസിറ്റായിട്ടുള്ള ഒരു കാര്യം നടക്കുകയാണ്. ഇവൻ ധനികനല്ല, കണ്ണ് കാണത്തുമില്ല. എന്നാൽ അവൻ സ്വർഗരാജ്യം കരസ്ഥമാക്കി. ജനക്കൂട്ടം നടന്നു പോകുന്ന ശബ്ദം കേട്ട് എന്തുവാണെന്ന് അവൻ അന്വേഷിക്കുന്നുണ്ട്. അവിടെ ഞാൻ എല്ലാം വായിക്കുന്നില്ല. അന്വേഷിക്കുമ്പോൾ അവർ പറയുന്ന ജനക്കൂട്ടം നടന്നു പോകുന്ന ശബ്ദം കേട്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് അവൻ അന്വേഷിച്ചു. നസറേനായ യേശു കടന്നു പോകുന്നു എന്ന് അവർ അവനോട് പറഞ്ഞു. അപ്പോൾ അവൻ നിലവിളിക്കുകയാണ്. എനിക്ക് ഒത്തിരി ഒത്തിരി എന്നെ സന്തോഷപ്പെടുത്തിയിട്ടുള്ളതും സങ്കടപ്പെടുത്തിയിട്ടുള്ളതും ഉള്ളതുമായ ഒരു 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 പാരഗ്രാഫാണിത്. അവനവിടെ ആ യേശു ആണെന്ന് പറഞ്ഞത് കേട്ടപ്പോൾ അവനവിടെ നിലവിളിക്കുകയാണ്, യേശുവേ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് പറയുകയാണ്. നമ്മളെന്നും പറയുന്ന കാര്യമാണ്, എന്നും എല്ലാ കുർബാനയിലും പല പ്രാവശ്യം അച്ഛനോട് പറയുന്നുണ്ട്, കുറിയലായസോൻ കുറിയലായസോൻ എന്നൊക്കെ നമ്മൾ എത്രയോ പറഞ്ഞിട്ടുള്ളതാണെന്ന്. ഇവിടെ അവൻ പറയുകയാണ്, യേശുവേ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന്. അവൻ്റെ അപ്രോച്ച് ടോട്ടലി ഡിഫറൻ്റാണ് അവിടെ അല്ലേ. അവൻ്റെ ഉൾക്കണ്ണുകൊണ്ട് യേശുവിനെ അവൻ കണ്ടു കഴിഞ്ഞു. നസറേനായ യേശു പോകുന്നു എന്ന് മാത്രമാണ് അവർ അവിടെ അവരവനോട് പറഞ്ഞത്. എന്നാൽ അവൻ ദാവീദിൻ്റെ പുത്രനായ യേശുവേ എന്നാണ് അവനെ യേശുവിനെ വിളിക്കുന്നത്. ഉടനെ ആ രക്ഷയുടെ നീർച്ചാലിൻ്റെ ഉറവയെ അവൻ കണ്ടെത്തിയിരിക്കുന്നു. കണ്ണില്ല, പക്ഷേ അവന് കാണാം. അവർക്ക് അവിടെ കൂടിയിരുന്നവർക്ക് ഒന്നും മനസ്സിലായില്ല. കോലാഹലങ്ങളുടെ ഇടയിലൂടെ ഒരു ആത്മീയത ആ കുരുടൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുകയാണ്. അവൻ മാത്രമേ ആ സമൂഹത്തിൽ യേശുവിനെ കാണുന്നുള്ളൂ. അവർ എല്ലാവരും കൂടെ നടക്കുന്നുണ്ടെങ്കിലും അവരിൽ ആരെങ്കിലും യേശുവിനെ കണ്ടോ? ഇത് ദാവീദിൻ്റെ പുത്രനാണെന്നും ഇത് ദൈവമാണെന്നും അവർക്ക് ആർക്കും മനസ്സിലാകുന്നില്ല. അവർ മിണ്ടാതിരിപ്പാൻ അവനോട് പറയുവാണ്. അവൻ രണ്ടാമതും അവൻ നിലവിളിക്കുകയാണ് യേശുവിൻ്റെ അടുത്ത്. അപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് കാണാം. യേശു അവിടെ നിന്നു. നമ്മൾ നിലവിളിക്കുമ്പോൾ നിൽക്കുന്നവനായ ഒരു ദൈവം നമ്മളുടെ ഉള്ളിലുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കേൾക്കുന്ന ഒരു ദൈവം നമ്മളോട് കൂടെയുണ്ടെന്നുള്ള മനസ്സിലാക്കി നമ്മൾ മുൻപോട്ട് ജീവിക്കണം. യേശു അവിടെ നിന്നു. യേശു വിശ്വാസത്തിൻ്റെ ഒരു ശബ്ദം കേൾക്കുകയാണ് അവിടെ. വിശ്വാസത്തോടെ വിളിക്കുന്ന വിളി ദൈവം കേൾക്കും. പഴയ നിയമം മുഴുവൻ അരച്ച് കലക്കി കോൺസെൻട്രേറ്റ് ചെയ്ത ഒരു ശബ്ദം ദൈവം കേൾക്കുകയാണ്. യേശുവിനെക്കുറിച്ചുള്ള മുഴുവൻ രഹസ്യവും അടങ്ങിയ ഒരു ശബ്ദം. ഉടനെ യേശു അവിടെ നിൽക്കുകയാണ്. ആ ശബ്ദം അവനെ പിടിച്ചു നിർത്തി. അതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. വിശ്വാസത്തോടെയുള്ള നിലവിളി ദൈവത്തിന് തള്ളിക്കളയാൻ പറ്റുകയില്ല. അവനെ കൊണ്ടുവരാൻ യേശു പറയുന്നു. അവൻ അടുത്തു വന്നപ്പോൾ യേശു ചോദിച്ചു, ഇനിയുമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രധാനമായിട്ടുള്ള കാര്യം. മോൾ ഭാഗത്ത് ആ ധനികൻ യേശുവിനോട് ചോദിച്ചു, നിത്യജീവനെ അവകാശമാക്കുവാൻ ഞാൻ എന്തു ചെയ്യണമെന്ന്. ഇവിടെ ആര് ആരോട് ചോദിക്കുന്നു? യേശു കുരുടനോട് ചോദിക്കുകയാണ്. ആ ദരിദ്രനോട് ചോദിക്കുകയാണ്, ഞാൻ നിനക്ക് എന്ത് ചെയ്യണമെന്ന്. ധനവാൻ ചോദിക്കുന്നു, യേശുവിനോട് ചോദിച്ചു, ഞാൻ നിനക്ക് എന്ത് ചെയ്യണമെന്ന്. ഇവിടെ ഈ കുരുടനോട് യേശു ചോദിക്കുകയാണ്, ഞാൻ നിനക്ക് എന്ത് ചെയ്യണമെന്ന് ചോദിക്കുകയാണ്. ഇതാണ് വാസ്തവത്തിൽ നിത്യജീവൻ്റെ വഴി. ഇങ്ങനെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും അടുത്ത് യേശു വന്ന് നിൽക്കുന്നത്. ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം? അവൻ പറഞ്ഞ ആദ്യത്തെ കാര്യം കർത്താവേ എന്ന് വിളിക്കുകയാണ്. അവൻ്റെ ഉള്ളിൽ നിന്നുള്ള ആ വിളി, അതിൽ പൂർണ്ണമായും അവൻ ദൈവത്തെ കണ്ടിരിക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നിട്ട് പറഞ്ഞു, എനിക്ക് കാഴ്ച പ്രാപിക്കണം. അവന് ഒറ്റ ഒരാഗ്രഹമേ ഉള്ളൂ, എനിക്ക് കാഴ്ച പ്രാപിക്കണം. അത് മാത്രമേ ഉള്ളൂ അവൻ്റെ ആഗ്രഹം. നമ്മൾ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ഇഷ്ടംപോലെ ദൈവത്തോട് പറയാറുണ്ട്, പക്ഷേ ഒന്നും നമുക്ക് കിട്ടുന്നില്ല. അതിൻ്റെ കാരണം എന്താണ്? വിശ്വാസത്തോടെയല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത്, അതുകൊണ്ടാണ് നമുക്ക് കിട്ടാത്തത്. ഇവൻ വിശ്വാസത്തോടെ പറയുകയാണ്, എനിക്ക് കാഴ്ച കിട്ടണം കർത്താവേ എന്ന് പറയുവാണ്. ഇവൻ എൻ്റെ മുൻപിൽ നിൽക്കുന്നവൻ ദൈവമാണെന്നും ഈ ദൈവത്തിന് എനിക്ക് കാഴ്ച നൽകുവാൻ കഴിയുമെന്ന് അവൻ പൂർണ്ണമായ ഒരു വിശ്വാസ പ്രമാണം അവിടെ ചൊല്ലുകയാണ്. നമ്മുടെ വിശ്വാസ പ്രമാണം, നമ്മളും വിശ്വാസ പ്രമാണം ചൊല്ലുന്നവരാണ് അല്ലേ? എന്താണ് ചൊല്ലുന്നതെന്ന് ദൈവത്തിനും നമുക്കും പോലും അറിയത്തില്ല. ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഇങ്ങനെ വിശ്വസിക്കുന്നു, ഇങ്ങനെ വിശ്വസിക്കുന്നു എന്ന് നമ്മളെല്ലാ ആഴ്ചയിലും ഏറ്റുപറയുന്നവരാണ്. നമുക്ക് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? യേശു അവനോട് പറയുകയാണ്, നീ കാഴ്ച പ്രാപിക്കുക, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. എന്താണ് രക്ഷയിലേക്ക് ഒഴുകുന്ന വഴി? വിശ്വാസമാണ്. തൽക്ഷണം അവൻ കാഴ്ച പ്രാപിക്കുവാണ്. ദൈവത്തെ മഹത്വപ്പെടുത്തി അവനെ അനുഗമിക്കുന്നു. പത്തൊമ്പതാം അധ്യായത്തിൽ ഇവിടെ രണ്ട് പേരുടെയും ഒരു മിക്സഡ് രൂപത്തെ നമുക്ക് കാണാൻ സാധിക്കും. ധനവാൻ അവനും സക്കായിയാണ് നമ്മളവിടെ കാണുന്നത്. അവനും ധനവാനായിരുന്നു, ധനവാനും ചുങ്കക്കാരിൽ പ്രധാനിയുമായിരുന്നു. പക്ഷേ അവൻ്റെ ഉള്ളിൽ ഒരാഗ്രഹം, യേശുവിനെ കാണണം. ആദ്യത്തെ ധനവാൻ, പിന്നെ ദരിദ്രൻ, പിന്നെ ഒരു ധനവാൻ. ഇങ്ങനെ നമ്മളൊരു അതൊന്ന് കണക്ട് ചെയ്ത് വായിക്കുമ്പോഴാണ് നമുക്ക് ശരിക്കും അത് മനസ്സിലാകുന്നത്. ആദ്യത്തെ ധനവാൻ, പിന്നെ ദരിദ്രൻ, പിന്നെ ഒരു ധനവാൻ. ഇവിടെ സക്കായിൽ ഒരു മാനസാന്തരം നടക്കുകയാണ്. മാനസാന്തരം എന്ന് പറഞ്ഞാൽ ദൈവം സൃഷ്ടിച്ച ലൗകിക സൗകര്യങ്ങളിൽ നിന്ന് അഥവാ സൃഷ്ടിയിൽ നിന്നും സൃഷ്ടാവിലേക്കുള്ള ഒരു നോട്ടം. അവനവിടെ ചെയ്യുന്നത് സൃഷ്ടിയിൽ നിന്നും സൃഷ്ടാവിലേക്കുള്ള ഒരു നോട്ടം. ആ യേശുവിനെ ഒന്ന് കാണാൻ അവൻ ആഗ്രഹിക്കുകയാണ്. ധനികനായിരുന്നെങ്കിലും യേശുവിനെക്കുറിച്ചുള്ള അറിവ് വന്നപ്പോൾ, യേശുവിനെ കണ്ടുമുട്ടിക്കഴിഞ്ഞപ്പോൾ ആ സ്വർഗത്തിൻ്റെ നിധി അവന് കിട്ടി. അവനുള്ളതെല്ലാം പങ്കുവയ്ക്കുവാനുള്ള ഒരു മനോഭാവം അവനുണ്ടായി. അവനിലേക്ക് നിത്യജീവൻ്റെ പ്രകാശം കടന്നു വന്നപ്പോൾ ഒരു ടോട്ടൽ രൂപാന്തരം അവിടെ നടക്കുകയാണ്. എന്തുപോലെയാണെന്നറിയാമോ? നമ്മുടെ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, ഖാനായിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞായതുപോലെ ഒരു ടോട്ടൽ രൂപാന്തരീകരണം അവിടെ നടക്കുകയാണ്. അവൻ യേശു ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയായി മാറുകയാണ്. അവിടെ സമൂഹം എല്ലാം പ്രതികരിക്കുന്നത് നമുക്ക് താഴോട്ട് വായിക്കുമ്പോഴേ കാണാം. ഈശോ പറഞ്ഞു, ഇവൻ പാപിയായിരിക്കാം, മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് പാപികളെ അന്വേഷിച്ച് കണ്ടെത്തി രക്ഷിക്കാനാണ്. ഇവനും അബ്രഹാമിൻ്റെ പുത്രനാണ്. അതിൻ്റെ അർത്ഥം അബ്രഹാമിനോട് ചെയ്ത വാഗ്ദത്തത്തിൻ്റെ പൂർത്തീകരണമാണ് യേശുവിൻ്റെ വരവിൻ്റെ ലക്ഷ്യം. അടുത്തതായി കൃപ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഒന്ന് മനസ്സിലാക്കാനാണ്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഗ്രേസ്? നമ്മൾ എപ്പോഴും പറയുന്ന ഒരു വാക്കാണ് കൃപയെന്ന്. കൃപയേറും കർത്താവിലും വിശ്വാസം എന്നുള്ള പാട്ട് പാടും, കൃപ മതി, കൃപ മതി, കൃപ മാത്രം മതി എന്ന് നമ്മൾ എപ്പോഴും പറയുന്ന ഒരു മനോഹരമായ ഒരു വാക്കാണ്. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ മറിയത്തോട് ദൂതൻ വന്ന് പറയുന്ന ഒരു വാക്കുണ്ട്, കൃപ നിറഞ്ഞവളെ നിനക്ക് വന്ദനം, കർത്താവ് നിന്നോട് കൂടെ. കൃപ എന്ന് പറഞ്ഞാൽ ദൈവികത മാനുഷികതയിൽ ലയിച്ച് ചേരുന്നതാണ് കൃപ. ദൈവികത മാനുഷികതയിൽ ലയിച്ച് ചേരുന്നതാണ് കൃപ. ദൈവികത മാനുഷികതയിൽ ലയിക്കുമ്പോൾ ഈ മാനുഷികത ദൈവികമായി മാറുകയാണ്. അവിടാണ് മറിയത്തിൽ സംഭവിക്കുന്ന. അവിടെ ദൈവത്തിൻ്റെ കൃപ അവളിലേക്ക്, മറിയം എന്ന് പറഞ്ഞ ഒരു സാധാരണ സ്ത്രീയാണ്, ആ സാധാരണ സ്ത്രീയിൽ ദൈവത്തിൻ്റെ കൃപയൊഴിയപ്പോൾ അവൾ ദൈവകൃപയുള്ളവളായി മാറി, ദൈവികത ഉള്ളവളായി മാറുകയാണ്. അതാണ് ഇവിടെ പറയുന്നത്, രക്ഷ ഈ കൃപയിലൂടെ മാത്രമേ കിട്ടുകയുള്ളൂ. സുവിശേഷത്തിലെല്ലാം കൃപയിലൂടെയാണ് രക്ഷ എന്ന് പറഞ്ഞിരിക്കുന്നു. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2:8 കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രയാകുന്നു, ആരും പ്രശംസിക്കാതിരിക്കാൻ പ്രവൃത്തികളും കാരണമല്ല. പക്ഷേ കൃപ എന്താണെന്ന് മനസ്സിലായില്ലെങ്കിൽ രക്ഷയെക്കുറിച്ചുള്ള അറിവ് നമുക്ക് കിട്ടത്തില്ല. ആദ്യം ദൈവത്തിൻ്റെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിപ്പീൻ. അറിവ് ദൈവത്തിൻ്റെ ജ്ഞാനത്തിലൂടെയും പരിശുദ്ധാത്മാവിലൂടെയുമാണ് മനസ്സിലാകുകയുള്ളൂ. ഇനിയും നമുക്ക് ധനവാൻ്റെ ചോദ്യത്തിലേക്ക് തിരിച്ചു വരാം. നിത്യജീവൻ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം? അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് കുരുടനായ യാചകനോട് യേശു അവനോട് ചോദിക്കുകയാണ്, ഞാൻ നിനക്ക് എന്ത് ചെയ്യണമെന്ന്. ഇതാണ് യേശുവിൻ്റെ നമ്മോടുള്ള സാമീപ്യം. നമ്മുടെ പ്രവൃത്തി കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപയാലാണ് നിത്യജീവൻ കിട്ടുന്നത്. കൃപയും കരുണയും യേശുവിലൂടെ സൗജന്യമായി നമുക്ക് നൽകിയിരിക്കുന്നു. യേശു കാൽവറിയിൽ മരിച്ചപ്പോൾ അവിടെ ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു. യേശു വന്നത് ആർക്കു വേണ്ടിയാണ്? ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രമാണോ? സകല ജനത്തിനും വേണ്ടിയാണ്. മനുഷ്യ വർഗത്തിൻ്റെ മുഴുവനും വേണ്ടിയാണ് യേശു കാൽവറി ക്രൂശിൽ മരിച്ചത്. ഇത് നമ്മൾ മനസ്സിലാക്കണം. നമ്മളുണ്ടാകേണ്ട വിശ്വാസവും ഇതാണ്. പലർക്കും ഈ രഹസ്യം മനസ്സിലായി വരുന്നതേയുള്ളൂ. ഈശോ പറഞ്ഞിരിക്കുന്നത്, ദൈവരാജ്യം മൂന്നടങ്ങഴി മാവിൽ ചേർക്കുന്ന പുളിപ്പിന് തുല്യമാണെന്ന് പറയുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം, ദോശയും അപ്പവും ഒക്കെ ഉണ്ടാക്കുമ്പോൾ പുളിപ്പ് ചേർക്കാറുണ്ട്. പക്ഷേ ഈ പുളിപ്പിന് വീര്യമില്ലെങ്കിൽ അപ്പം നല്ലതായി വരത്തില്ല എന്ന് നമുക്കറിയാം. ഇന്ന് നമ്മുടെ ഓരോരുത്തരുടെയും ദൗത്യം പുളിപ്പാവുക എന്നുള്ളതാണ്. പുളിപ്പ് അല്പം മതി, ഈ അല്പം പുളിപ്പ് മുഴുവൻ മാവിനെയും പുളിപ്പിക്കും. ഉയർത്തെഴുന്നേറ്റ കർത്താവ് ലോകം മുഴുവൻ്റെയും അടുത്തേക്കല്ല പോയത്, പിന്നെയോ എമ്മാവുസിലേക്ക് പോയ രണ്ട് ശിഷ്യന്മാരുടെ അടുത്താണ് യേശു പോയത്. ആ ദിവസം മുഴുവൻ അവരോട് സുവിശേഷം പറഞ്ഞു. പഴയ നിയമത്തിൽ യേശുവിനെക്കുറിച്ച് പറഞ്ഞത് മുതൽ പറഞ്ഞുകൊടുത്തു. അവർ ആകെ രണ്ട് പേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവർ രണ്ടുപേരും ലോകത്തിൻ്റെ ഉപ്പായി മാറുകയാണ്, പുളിപ്പായി മാറുകയാണ്. ഇവിടെ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ലോകത്തിൻ്റെ ഉപ്പായി മാറണം, അല്ലെങ്കിൽ പുളിപ്പായി മാറണം. പുളിപ്പ് വീര്യം കൂടുമ്പോൾ കൂടുതൽ കൂടുതൽ മാവിനെ പുളിപ്പിക്കും. അതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും തിരഞ്ഞെടുത്തിരിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം 5:20 കർത്താവ് നമ്മളോട് ഓരോരുത്തരോടും പറയുകയാണ്, നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ല എങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല. മത്തായി എഴുതിയ സുവിശേഷം 6:33 കൂടെ വായിക്കുകയാണ്, മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ എല്ലാം നിങ്ങൾക്ക് കിട്ടും. മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ എല്ലാം നിങ്ങൾക്ക് കിട്ടും. ഈ വചനങ്ങളാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. പരിശു